ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഫിലിപ്പി ലേഖനത്തിൻ്റെ മുഖവരിയായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. ഇന്ന് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലൂസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പുതിയ നിയമ എഴുത്തുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഗ്രന്ഥകാരൻ ഇവിടെ തൻ്റെ എബ്രായ നാമമായ ഷൗൽ അഥവാ വലിയവൻ എന്ന നാമം താൻ ഉപയോഗിക്കാതെ റോമൻ നാമമായ പൗലൂസ് അഥവാ ചെറിയവൻ എന്ന നാമമാണ് ഉപയോഗിക്കുന്നത്. പൗലൂസിൻ്റെ 1-ാം മിഷണറി യാത്ര മുതൽ താൻ ജാതികളുടെ അപ്പോസ്റ്റലനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും ഗലാത്തി ലേഖനം 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യത്തിലും നമുക്കിത് കാണാനായിട്ട് കഴിയും. അന്നു മുതൽ താൻ പൗലൂസ് എന്ന ജാതീയ നാമത്തിൽ അറിയപ്പെടുന്നു. എന്നാൽ ദർശനം പ്രാപിച്ച മനുഷ്യൻ എന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തി തൻ്റെ പേരിന് അർത്ഥം പറയാം. തർസോസിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് സ്വർഗീയ സമ്പത്തുകളുടെ ഓഹരിക്കാരനായി ജീവിച്ച് റോമിൽ നീറോയുടെ വാളിനാൽ തലച്ഛേദിക്കപ്പെട്ട ആ ക്രൈസ്തവ ധീര യോദ്ധാവിൻ്റെ തൂലിക ഒരു ആത്മകഥ പോലെ സ്വന്തം അനുഭവത്തെ ഫിലിപ്പി ലേഖന ദ്വാര വെളിപ്പെടുത്തുന്നു. ദൈവത്താൽ നിയുക്തനായ അപ്പോസ്തലനാണ് താനെങ്കിലും ക്രിസ്തുയേശുവിൻ്റെ ദാസൻ എന്ന് മാത്രമാണ് വിളിക്കപ്പെടുവാൻ പലപ്പോഴും താൻ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ ജീവിതം ക്രിസ്തുയേശുവിൻ്റെ മുമ്പിൽ ഒരു സമ്പൂർണ്ണ കീഴടങ്ങൽ ആയിരുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. തിമോത്തിയോസിൻ്റെ ജന്മസ്ഥലം ലുസ്ത്ര ആയിരുന്നു. തൻ്റെ പിതാവ് യവനനും മാതാവ് ദൈവഭക്തിയുള്ള ഒരു യഹൂദ സ്ത്രീയുമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കാണുന്നു. രണ്ട് വ്യത്യസ്ത വിശ്വാസത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരുടെ സന്താനമായി താൻ ജനിച്ചുവെങ്കിലും അമ്മയായ യൂനിക്കയും വലിയമ്മയായ ലോവീസും അവനെ ബാല്യം മുതൽ തിരുവഴുത്തുകളിലെ സത്യങ്ങളെ നല്ലവണ്ണം അഭ്യസിപ്പിച്ചു പോന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സദൃശവാക്യം 22-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മളെ അത് ഓർപ്പിക്കുന്നു. പൗലൂസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ തിമോത്തിയോസിനെ വേലയ്ക്ക് പ്രയോജനമുള്ളവനെന്ന് കാണുകയാൽ തൻ്റെ സഹപ്രവർത്തകനായി സ്വീകരിച്ചു. ആത്മീയ ദർശനം, സമർപ്പണം, ത്യാഗം എന്നീ ആധ്യാത്മീയ ഗുണങ്ങളോടുകൂടി ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഏത് വ്യക്തിയെയും അത്ഭുതകരമായി ഉപയോഗിക്കുന്ന ദൈവം തിമോത്തിയോസിനെയും ആദ്യകാല സഭയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഉയർത്തി മാനിച്ചു. ഫിലിപ്പിയിലെ സഭ സ്ഥാപിക്കുന്നതിൽ താനും ആദ്യം മുതലേ സഹകരിച്ചിരുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. പൗലൂസ് റോമിൽ ബന്ധനസ്ഥനായി കഴിയുമ്പോൾ തൻ്റെ കഷ്ടതയിൽ പങ്കുചേരുവാൻ നമ്മുടെ കഥാപുരുഷൻ കൂടെ കൂടെ തന്നെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ലേഖനം എഴുതുമ്പോൾ താൻ പൗലൂസിനോടുകൂടെ തടവിലുണ്ട്. തിമോത്തിയോസ് ലേഖനത്തിൻ്റെ രചയിതാവല്ലെങ്കിലും ഒരുപക്ഷെ പൗലൂസിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിരിക്കാം. പൗലൂസിൻ്റെ പേരിനോട് ചേർന്ന് തിമോത്തിയോസിൻ്റെ പേരും തൻ്റെ 7 ലേഖനങ്ങളും കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം, ഫിലോമോൻ്റെ ലേഖനം, കൊലോസി ലേഖനം, 1-ും 2-ും കൊരിന്ത്യ ലേഖനം, 1-ും 2-ും തെസ്സലോനിക്ക ലേഖനത്തിലും തിമോത്തിയോസിൻ്റെ പേരും കൂടെ പൗലൂസ് ചേർത്ത് എഴുതുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാർ എന്ന പ്രയോഗം സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് താണിറങ്ങി വന്ന് ശുശ്രൂഷിച്ച യേശുവിനെ കുറിക്കുന്നു. പൗലൂസ് മൗസ്തീകരിക്കപ്പെട്ട യേശുവിനെയാണ് ആദ്യം ദർശിച്ചത്. അതുകൊണ്ടായിരിക്കണം തൻ്റെ വേദശാസ്ത്രത്തിൽ ക്രിസ്തുയേശു എന്ന പ്രയോഗം ആവർത്തിച്ച് താൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഫിലിപ്പി ലേഖനം സാമൂഹ്യമായ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടുകൂടി പൗലൂസ് എഴുതിയ ഒരു സാധാരണ കത്ത് അല്ല, പ്രത്യുത ഫിലിപ്പിയ സഭയ്ക്കുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. അതിനാൽ പൗലൂസിൽ നിന്നും തിമോത്തിയോസിൽ നിന്നും വിശ്വാസികളുടെ ശ്രദ്ധ ക്രിസ്തുയേശുവിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമല്ല, ലോകത്തിൻ്റെ ഭരണസാരിഥ്യം വഹിക്കുന്ന റോമൻ ചക്രവർത്തിയുടെ ദാസന്മാരല്ല തങ്ങളെന്നും സാക്ഷാൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ് തങ്ങളെന്നും വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. ഈ ആന്തരിക ഉറപ്പ് ഒരു പദവിയായി തന്നെ നാം എണ്ണണം. ദാസർ എന്നതിനെ അടിമ അല്ലെങ്കിൽ ഡ്യൂലോസ്, സ്വാതന്ത്ര്യമില്ലാത്തവൻ അഥവാ ഒരു യജമാനൻ ഉള്ളവൻ എന്നാണ് അർത്ഥം. ഒരു യഥാർത്ഥ അടിമ ദാസ്യത്വത്തിൻ്റെ വില കൊടുക്കുവാൻ സന്നദ്ധനായവനാണ്. നിർബന്ധിക്കുന്ന ദിവ്യസിനെ പാശത്താൽ പൗലൂസ് ക്രിസ്തുയേശുവിനോട് ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിൻ്റെ നാമങ്ങൾ പൗലൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം കർത്താവ് എന്നതാണ്. റോമാലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഒരു വസ്തുവിന്മേലോ വ്യക്തിയിന്മേലോ അവിതർക്കിതമായ അവകാശമുള്ള ആളാണ് പൗലോസ്. സ്വയം കർത്താവിൻ്റെ ഒരു അടിമയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ മോശ, യോശുവ, ആമോസ്, യിരെമ്യാവ് മുതലായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരെ ദാസന്മാരെന്നാണ് അറിയപ്പെട്ടത്. നാമും സ്വയം ക്രിസ്തുവിനെ ദാസന്മാരായി മാത്രം അറിയപ്പെടുവാൻ ആഗ്രഹിക്കേണ്ടതാണ്. അടുത്തതായി ക്രിസ്തുവേശ്വരുള്ള സകല വിശുദ്ധന്മാരും എന്ന 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. ലേഖനം എഴുതിയത് ഫിലിപ്പിയിലെ സകല വിശുദ്ധന്മാരും അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും അടങ്ങിയ സജീവ സംഘടനയായ സഭയ്ക്ക് വേണ്ടിയാണ്. സഭ ദൈവത്തിനു വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ലോകപ്രകാരം നാം ഭൂമിയിൽ അധിവസിക്കുന്നുവെങ്കിലും ആത്മീയമായി നാം ക്രിസ്തുവേശുവിൽ ജീവിക്കുന്നവരാണ്. ആകയാൽ നമ്മുടെ സ്ഥാനത്തിനൊത്തവിധം ഒരു ജീവിതശൈലി നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിൽ എന്ന പദം പുതിയ നിയമത്തിൽ 130 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പൗലൂസിൻ്റെ എഴുത്തുകളിൽ 48 പ്രാവശ്യം ക്രിസ്തുവേശുവിൽ എന്നും 34 പ്രാവശ്യം ക്രിസ്തുവിൽ എന്നും 50 പ്രാവശ്യം കർത്താവിൽ എന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവുമായുള്ള തൻ്റെ ആത്മീയ ബന്ധത്തിൻ്റെ ദൃഢതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിൽ ഏത് മനുഷ്യനും വിശുദ്ധനും ക്രിസ്തുവിന് വെളിയിൽ ഏത് മനുഷ്യനും പാപിയുമാവുന്നു. വിശുദ്ധന്മാർ അഥവാ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന വിശ്വാസികളെ താൻ അഭിസംബോധന ചെയ്യുന്നു. വിശുദ്ധൻ എന്ന വാക്ക് സാങ്കേതിക അർത്ഥത്തിലല്ല പൗലൂസ് തൻ്റെ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ ജീവിതത്തിൽ വ്യക്തിപരമായി രക്ഷിതാവായി അംഗീകരിച്ചിട്ടുള്ള എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ വിശുദ്ധന്മാരാണ്. അവർ പാപരഹിതരാണെന്ന് താൻ പറയുന്നില്ല. പ്രസ്തുത ക്രിസ്തു ലഭ്യമായി തീർന്ന നീതീകരണത്താലും ശുദ്ധീകരണത്താലും അവർ വിശുദ്ധന്മാരാണ്. നാം വിശുദ്ധരായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യം നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനാകിയാൽ അത്രേ. 1 പത്രോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. മതപരമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ മനുഷ്യരാൽ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നത് വേദവിപരീതമാണ്. ഉത്കൃഷ്ടമായ ആത്മ നിർവൃതിയാകുന്ന ഒരുവനെ വിശുദ്ധൻ എന്ന പദവിക്ക് അർഹനാക്കുന്നത്. സഭയ്ക്ക് ദൈവം നൽകിയ കൃപാദാനങ്ങളായ ഔദ്യോഗിക സ്ഥാനികളാൽ പോറ്റിപ്പുലർത്തപ്പെടുന്ന ഒരു ആത്മീയ സംഘമാണ് സഭ. പൗലൂസും ബർന്നബാസും അവരുടെ 1-ാം മിഷണറി യാത്രയിൽ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വച്ചിരുന്നു. ഈ മൂപ്പന്മാരെയാണ് അധ്യക്ഷനെന്ന് വിളിച്ചിരുന്നത്. മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രാദേശിക തലത്തിലെ ഒരു സ്ഥലം സഭയുടെ അധ്യക്ഷന്മാരാണ് ഇവർ. ദേശീയ തലത്തിൽ ഒരു അധ്യക്ഷനെക്കുറിച്ച് പുതിയ നിയമത്തിൽ കൽപ്പനയില്ല. ഇന്നത്തെ ക്രൈസ്തവ സ്ഥാനങ്ങൾ പദവികളെല്ലാം അധ്യക്ഷൻ എന്ന പദത്തെ വികസിപ്പിച്ച് എടുത്ത വാക്കുകളാണ്. ഇടകളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ അധ്യക്ഷന്മാരെ അനുവദിച്ചിട്ടില്ല. ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ എന്നാവുന്നു പ്രമാണം. ഒരു അധ്യക്ഷന്റെ യോഗ്യതകൾ എന്തെല്ലാമാകുന്നുവെന്ന് 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 പൗലോസ് വിവരിക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാരെന്ന വാക്ക് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ 7 ഡീക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. ഇവിടെ അവരുടെ സ്ഥാനം എന്ന നിലയേക്കാളുപരി ചുമതലയാണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലക്രമത്തിൽ ഈ വാക്കിന് സാങ്കേതിക അർത്ഥം ലഭിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ പ്രാദേശിക സഭയുടെ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളും ഡീക്കൻ ബാഹുകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. പൗലോസ് തനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിന് നന്ദി പറയുവാൻ എഴുതിയ ഒരു ലേഖനമാണ് നമ്മളിത് ആദ്യം ഓർക്കുകയുണ്ടായല്ലോ. ധനകാര്യ ചുമതല ഉണ്ടായിരുന്നവരുടെ ഔദ്യോഗിക നാമം ഉപയോഗിച്ചതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഡീക്കന്മാർ അധ്യക്ഷന്മാരുടെ സഹായികളാണ്. ഇതിൽ നിന്നുള്ള വികസനമാണ് ഇന്നത്തെ ആർച്ച് ഡീക്കൻ എന്ന സ്ഥാനം. ഡീക്കന്റെ യോഗ്യതകളെ 1 തിമോത്തിയോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയിൽ ആവശ്യമുള്ള സേവനത്തിൽ ഒരുക്കമുള്ളവരും ഏത് സേവനവും പരപ്രേരണ കൂടാതെ സ്വന്മനസ്സാ ചെയ്യുവാൻ പ്രതിജ്ഞാബദ്ധരുമാണ് ഡീക്കന്മാർ. റോമാലേഖനം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ ഓർപ്പിക്കുന്നു. ആദിമസഭയിൽ പ്രായപക്വതയുള്ള സ്ത്രീകൾ സേവന സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. അവരെ ഡീക്കൺസ് എന്ന് വിളിച്ചിരുന്നു. കേങ്കറയ സഭയുടെ ശുശ്രൂഷ ഭൗതികയിലുള്ള ഒരുവളായിരുന്നു. ഫിലിപ്പിലായനം സ്ത്രീകളുടെ സേവനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണെന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കട്ടെ. ആത്മീയരും പരിചയസമ്പന്നരുമായ പ്രതിജ്ഞാബദ്ധരായ സ്ത്രീകൾ സഭയിൽ പൊതുസേവനത്തിനായി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. തിമോത്തിസ് ലേഖനം ഒന്നാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും 1-ാം ലേഖനം 5-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും നമ്മളെ ഇത് ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവേശു എന്ന പദമാണ്. ക്രിസ്തുവേശു എന്നത് തൻ്റെ ഔദ്യോഗിക നാമത്തെയും യേശു എന്നത് തൻ്റെ രക്ഷിപ്പിൻ നാമത്തെയും വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവാണ് തിരുവെഴുത്തുകളുടെ ഇതിവൃത്തം. ലൂക്കോസ് 24-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നു. ക്രിസ്തു എന്ന നാമം 18 പ്രാവശ്യം ഫിലിപ്പിലെ 1-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നു. ദൈവവചനം എന്ന പേര് പറയപ്പെട്ടിരിക്കുന്ന ഏക വ്യക്തി ക്രിസ്തുവാണ്. ക്രിസ്തുവേശു ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. തിമോത്തിയോസ് ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും ഭരണകർത്താവുമായി അംഗീകരിക്കുക എന്നതാണ് ജീവിതഭാഗ്യം. മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് പദങ്ങളാണ് കൃപയും സമാധാനവും. പഴയ നിയമ എബ്രായ ഭാഷയിൽ ഹെൻ എന്ന പദവും പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ ഖോറീസ് എന്ന പദവും വിവർത്തനം ചെയ്താണ് ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നും മലയാളത്തിൽ കൃപ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങൾ. അനർഹമായ മഹാമനസ്കത എന്ന് ഇതിനർത്ഥം പറയാം. അത് ദൈവത്തിൽ നിന്നും പാപികളായ മനുഷ്യർക്ക് ഉപദേശ സമയത്തിലൂടെയും തിരഞ്ഞെടുപ്പിലൂടെയും ലഭിക്കുന്ന നന്മകൾ എന്ന് ചിന്തിക്കുന്നതാണ് പ്രധാന ആശയം. എടുത്തു പറഞ്ഞാൽ ഒരുവന്റെ പ്രയത്നത്താൽ നേടാൻ കഴിയാത്ത അനർഹമായ അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ അളവറ്റ നന്മയിലും സ്നേഹത്തിലും അവന് ദാനമായി ലഭിക്കുന്നതിനെയാണ് കൃപ ലഭിക്കുക എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സ്നേഹമാണ് കൃപയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ പ്രാപിക്കുന്നവൻ്റെ യാതൊരു അർഹതയുമല്ല. കൃപയുടെ വിശ്വാരൂപം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോവെന്ന് പ്രസ്താവനയിൽ കാണുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സമ്പന്നനായിരുന്ന ക്രിസ്തു നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു എന്ന് പൗലൂസ് പറയുന്ന ഭാഗത്ത് അത് കൃപ എന്ന് വിശേഷിപ്പിക്കുന്നു. ലേഖനങ്ങളുടെ ആരംഭത്തിലും അവസാനങ്ങളിലും വായനക്കാർക്ക് കൃപ പറയുന്ന ഒരു മാതൃക പ്രത്യേകം ശ്രദ്ധേയമാണ്. നാം കൃപ പ്രാപിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുമാകുന്നു. കൃപയുടെ വർദ്ധമാനമായ അളവ് ലഭിക്കുവാനുള്ള മാർഗം താഴ്മയുടെ മാർഗം സ്വീകരിക്കുന്നതാകുന്നു. നമ്മുടെ താഴ്ചയിൽ അവിടുന്ന് കടാക്ഷിക്കുന്നു, കൃപ പകരുന്നു. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളിലും നിങ്ങൾ അവനിൽ മഹത്വപ്പെടേണ്ടതിന് എന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നത് എത്ര ആഴമേറിയ ഒന്നായിരിക്കുന്നു. പൗലൂസ് തൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് കൃപ ആശംസിച്ചപ്പോൾ ദൈവ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അനർഹമായ ദൈവിക ദാനങ്ങളാൽ സൽഫല സൗന്ദര്യപൂർണമായി തീരട്ടെ എന്നത്ര പറഞ്ഞത്. സമാധാനം എന്ന വാക്കിന് ശാലോം അതിന് തുല്യമായ എബ്രായ പദമാണ്. ജീവിതം പ്രശ്നരഹിതമായിരിക്കട്ടെ എന്ന് മാത്രമല്ല അതിന് അർത്ഥം. ഏറ്റവും ഉത്തമമായതും നന്മയായതും മനസ്സിനെ പരിശുദ്ധമാക്കുന്നതും മനസ്ഥിരത ഉളവാക്കുന്നതും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതുമായതെല്ലാം ശാലോം എന്ന വാക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള അർത്ഥങ്ങളാണ്. പുതിയ നിയമ വെളിച്ചത്തിൽ സുവിശേഷത്താൽ ലഭ്യമായ ആത്മീയമായ അവസ്ഥയാണ് സമാധാനം. അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചുവെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലും എടുത്തു പറയുന്നുണ്ട്. കാൽവറിയിലെ പ്രായച്ചിത്ത യാഗത്തിൻ്റെ ഉൽപ്പന്നമാണ് സമാധാനം. വിശ്വാസത നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ക്രിസ്തുവിലൂടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ഒരു ഹൃദയത്തിൻ്റെ സ്ഥായിയായ നിലയാണ് സമാധാനം. ഒരു യഹൂദൻ ശാലം എന്ന് പറയുമ്പോൾ ശരീരം പീഡിക്കപ്പെട്ടാലും ദൈവിക സ്നേഹത്താലും കരുതന്നാലും ഹൃദയത്തിൽ സ്ഥായിയായ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ഹൃദയംഗമായി ആശംസിക്കുന്നത്. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യത്തിലെ തൻ്റെ നന്ദി പ്രകടനവും പ്രാർത്ഥനയുമാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പിയിൽ നിന്നും 800 മൈൽ വിദൂരതയിൽ പൗലൂസ് ബന്ധനസ്ഥനായി കഴിയുന്നു. മാത്രമല്ല അവരെ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എങ്കിലും അവരോടുള്ള തൻ്റെ സ്നേഹ അഗ്നിക്ക് ഒരു മങ്ങലും സംഭവിച്ചിരുന്നില്ല. താൻ അവരെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചു പോകുന്നു എന്ന പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്തോത്രം ചെയ്തത്. ഒന്നാമതായി താൻ സ്തോത്രം ചെയ്ത് ഫിലിപ്പിയരുടെ തുടർമാനമായ കൂട്ടായ്മ, വാക്യം 5-6 വാക്യത്തിൽ. രണ്ടാമതായി സുവിശേഷ ഘോഷണത്തിൽ അവർക്കുള്ള പരിഗണന 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു. മൂന്നാമതായി തനിക്ക് അവരോടുള്ള തീവ്രമായ സ്നേഹം 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലൂസിൻ്റെ പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. റോമാലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും തെസലോനിക്കേ ലേഖനത്തിലും തൻ്റെ തിരക്കേറിയ മിഷനറി യാത്രയിലും ജയിൽവാസത്തിലൊക്കെയും തൻ്റെ പ്രാർത്ഥനയ്ക്ക് താൻ ഒരു ഭംഗവും വരുത്തിയില്ല. താൻ ആ വലിയ തിരക്ക് പിടിച്ച സമയത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയതായിരിക്കും നമ്മൾ വായിക്കുന്നു. പദ്ധതികളും പരിപാടികളും പ്രസിദ്ധീകരണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആധുനിക സുവിശേഷീകരണത്തിൻ്റെ പിമ്പിൽ മുഴങ്കാലിൽ നിന്ന് പോരാടുവാൻ സമയം വേർതിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതവും നമ്മുടെ സുവിശേഷ വേലയും ശുശ്രൂഷയും ഒക്കെ ഒരു പരാജയമായി മാറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഫലകരമായ ക്രിസ്ത്യ പ്രവർത്തനങ്ങൾക്ക് പൗലൂസിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉത്കൃഷ്ടമായ ഒരു മാതൃകയാണ്. ഈ പ്രാർത്ഥനയിൽ താൻ ആരെയും ഒഴിവാക്കിയില്ല. താൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ സഭയിൽ നിലവിലിരുന്ന ഐക്യ ഇല്ലായ്മയിൽ ഇതൊരു സ്നേഹ ആശംസയായിട്ടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും തെറ്റുകളുടെ പട്ടിക എഴുതി സൂക്ഷിക്കുന്നില്ല. കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ അപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. സന്തോഷം എന്നത് ഈ ലേഖനത്തിലെ ഒരു പ്രത്യേക ചിന്താവിഷയമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികൂല കാറ്റുകൾക്ക് ഉലച്ചു കളയുവാനാവാത്ത ദൈവിക സന്തോഷത്താൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു പൗലൂസിനുണ്ടായിരുന്നത്. അതിനാൽ പ്രതികൂല സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവിക സന്തോഷം യാന്ത്രികമായി ലഭിക്കുന്ന ഒന്നല്ല. പ്രസ്തുത അത് ആത്മരക്ഷയുടെ ആന്തരിക അനുഭവവും ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതുമായ കാര്യമാണ്. ദൈവമായുള്ള നിരന്തര സംസർഗത്തിൽ മാത്രമേ അത് സ്ഥായിയായി നിലനിർത്തുവാൻ കഴിയുള്ളൂ. വ്യക്തിപരമായ ഒരു വിശ്വാസിയുടെ സന്തോഷം സംരക്ഷിക്കുവാനുള്ള 4 വിധ മനോഭാവങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഇരു മനസ്സ് ഉള്ളവരാകാതെ ഏക മനസ്സുള്ളവരാകുക. രണ്ടാമതായി, വിധേയത്വമുള്ള മനസ്സ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് എണ്ണുക. മൂന്നാമത്, ആത്മീയ മനസ്സുള്ളവരാകുക. 4-ാമത്, സ്ഥിരതയുള്ള മനസ്സുള്ളവരാകുക. പൗലൂസ് തടവറയിൽ ഒരു വിധിയെ കാത്തു കഴിഞ്ഞിരുന്നുവെങ്കിലും സന്തുഷ്ട മനസ്സനായിരുന്നു. താൻ ചോദിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിലും ദൈവിക വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കുന്നതും കഷ്ടതയിൽ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതാവുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 3:18 വാക്കിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1:4 വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാൾ, ഈ പ്രയോഗം പൗലൂസിൻ്റെ ലേഖനങ്ങൾ മൊത്തം 8 പ്രാവശ്യം കാണുന്നുണ്ട്. 1:4 വാക്യത്തിലും 10 വാക്യത്തിലും 2:16 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1:8 വാക്യത്തിലും 5:5 2 കൊരിന്ത്യർ 1:14 നാം കർത്താവിൻ്റെ നാളെന്ന് വായിക്കുന്നുണ്ട്. ആ ദിവസമെന്നും നമ്മളവിടെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ വന്ന് തൻ്റെ സഭയെ ചേർത്ത് അവർക്ക് പ്രതിഫലം നൽകിയതിന് ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്നവരെയുള്ള കാലയളവിനെ ആകുന്നു ഈ പ്രയോഗത്താൽ അർത്ഥമാക്കുന്നത്. പ്രസ്തുത ദിവസത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഈ വാക്യങ്ങളാണെങ്കിൽ അതിൻ്റെ അവസാനം വെളിപ്പാട് ദിവസത്തിൽ ആകുന്നു. എന്നാൽ വിവിധ നിലകളിലായി യഹോവയുടെ ദിവസം എന്ന പ്രയോഗം 70 പരം പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ന്യായവിധിയുടെ ഓർമ്മ തരുന്ന ദിവസമായിട്ടാണ് ആ ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ കർത്താവിൻ്റെ ദിവസം എന്നും വിളിക്കാം. ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് അതിൻ്റെ ആരംഭത്തെ കുറിക്കുന്നുവെങ്കിൽ അതിൻ്റെ അവസാനത്തെയും കുറിക്കുന്നു. അത് ചൂളപോലെ കത്തുന്ന ഒരു ദിവസമായിരിക്കും. പരിശുദ്ധാത്മാവ് ഈ രഹസ്യം ഓർപ്പിച്ച ശേഷം നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരുമായിരിക്കണമെന്നും നമ്മളെ പ്രബോധിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാളെന്ന പ്രസ്താവന ക്രിസ്തുവിൻ്റെ പുനരാഗമനം അഥവാ സഭയുടെ ഉത്പ്രാവണം ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന ചിന്തയിൽ നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യാശാഭരിതമാക്കി തീർക്കുന്നു. ആ നാൾ എന്നു സംഭവിക്കുമെന്ന് പറയുക സാധ്യമല്ല, എങ്കിലും അത് വേഗം സംഭവിക്കുമെന്ന് തിരുവചനം പറയുന്നു. ദൈവവചനത്തിന് ആത്മീയ ബോധവൽക്കരണം വരുത്തി ഭാവി പ്രത്യാശയിൽ അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുകയാണ് ഇവിടെ താൻ ചെയ്യുന്നത്. മാത്രമല്ല, വിശ്വാസിയുടെ രക്ഷയുടെ വ്യവസ്ഥയിൽ ദൈവീയ സംരക്ഷണത്തെക്കുറിച്ച് പൗലൂസിന് ഉറപ്പുണ്ടെന്നും പറയുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെത്തിയേക്കും. ക്രിസ്തീയ ജീവിതത്തിന് ഒരാരംഭവും വളർച്ചയും ലക്ഷ്യവും ഉണ്ട്. നല്ല പ്രവൃത്തി ഒരുവൻ ആരംഭിച്ച് വീണ്ടും ജന്മം ആകാം. പിതാവായ ദൈവമാണ് ഈ നല്ല പ്രവൃത്തി നമ്മൾ ആരംഭിച്ചത്. അതിനെ പൂർത്തീകരിക്കുന്നതിൽ ദൈവം വിശ്വസ്തനുമാണ്. മാത്രമല്ല, ആ വിഷയത്തിൽ ദൈവം സദാ പ്രവൃത്തിയിലുമാണ്. പൗലൂസ് ഇക്കാര്യം ഉറപ്പായിരിക്കുന്നത് നോക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. 1 കൊരിന്ത്യർ 1:8 സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിക്കുന്നു. ഒരുവന്റെ രക്ഷയുടെ ഭദ്രതയിൽ ദൈവിക സംരക്ഷണയ്ക്കോ വിശ്വസ്തതയ്ക്കോ സംശയമില്ല. എന്നാൽ മാനുഷിക സ്ഥിരപ്രയത്നം അഥവാ വിശ്വസ്തത മറ്റൊരു കാര്യമാകുന്നു. ഫിലിപ്പ്യർ വിശ്വസ്തരായിരിക്കുന്ന കാലത്തോളം ദൈവം അവരെ തുടങ്ങിവെച്ച നല്ല പ്രവൃത്തി യേശുക്രിസ്തുവിന്റെ നാളോളം തേക്കുമെന്നതിൽ സംശയമില്ല. ദൈവത്തിന്റെ വിശ്വസ്തത തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി സദാ ലഭ്യമാണ്. പക്ഷേ അവിശ്വസ്തനായവനെ ദൈവത്തിന്റെ വിശ്വസ്ത കൊണ്ട് ഒന്നും സാധിക്കാനില്ല. അതിനാൽ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന് താൻ ഫിലിപ്പരെ പ്രബോധിപ്പിക്കുന്നു. താൻ വീണ്ടും അവരെ ഓർപ്പിക്കുന്നത് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന നിർബന്ധത്താലല്ല, കൃപയാൽ പ്രവർത്തിക്കുന്ന ദൈവത്തിങ്കിൽ നിന്നും നാം അകന്നു പോകുന്നുവെന്ന് കാണുമ്പോൾ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു എന്നതാണ് ശരി. വീണ്ടും ജനിച്ച തൻ്റെ മക്കളിൽ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വങ്ങളും നമ്മെ ദൈവത്തിൻ്റെ വിശ്വസ്തത വിമുക്തമാക്കുമെന്നും ഇല്ല. 1:7 പ്രസ്താവന പൗലൂസിനെ വളരെ ഉത്തരവാദിത്വമുള്ളവനാക്കി തീർത്തിരിക്കുന്നു എന്ന് നോക്കുക. 5:6 സുവിശേഷ ഘോഷണത്തിലുള്ള നിരന്തരമായ അവരുടെ കൂട്ടായ്മ. 1 നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പി സഭയുടെ മാതൃകാപരമായ പ്രവൃത്തിയെ ഇവിടെ പൗലൂസ് പ്രശംസിക്കുന്നു. ഫിലിപ്പിയയിലെ വേലയുടെ ആരംഭ ദിവസം മുതൽ ഇന്നോളം സുവിശേഷ ഘോഷണത്തിൽ അവർക്കുള്ള പങ്കാളിത്തം സാമ്പത്തിക സഹായത്തിലൂടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പി ലേഖനം 4:10 15, 16, 18 നമുക്ക് കാണാം. ഇതിനാൽ പൗലൂസ് അവരെ നിരന്തരം ഓർക്കുകയും അവർക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് സുവിശേഷ ഘോഷണവും കൂട്ടായ്മയും. ക്രിസ്തു സഭയെ പരമേൽപ്പിച്ച വലിയ നിയോഗമാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നത്. മർക്കോസിന്റെ സുവിശേഷം 16:15 വീണ്ടും ജനം പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ് സുവിശേഷ ഘോഷണം അഥവാ സുവിശേഷം വിളംബരം ചെയ്യുക എന്നുള്ളത്. അടുത്തതായി കൂട്ടായ്മ. ഗ്രീക്കിൽ കൊയിനോനിയ എന്ന പദമാണല്ലോ കൂട്ടായ്മ എന്ന വാക്കിനെ പ്രയോഗിച്ചിരിക്കുന്നത്. ആഴമേറിയതും ഉത്കൃഷ്ടവുമായ ഒരു ക്രൈസ്തവ ദർശനം ഉൾക്കൊള്ളുന്ന പദമാണിത്. പങ്കിടൽ അഥവാ ഭാരങ്ങൾ പങ്കുവയ്ക്കുക എന്ന ആശയമാണ് ഈ പദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. ആദിമ സഹബ ഏക മനസ്സുള്ളവരായി ഒരുമിച്ച് കൂടി ഒരേ അപ്പത്തിൽ നിന്നും പങ്കിട്ടു. പ്രാർത്ഥനയിൽ, കഷ്ടതയിൽ, വേദനയിൽ, ഭൗതിക നന്മയിൽ, സ്നേഹശ്രദ്ധയിൽ, കൂട്ടായ്മ കാണിക്കുന്നതിൽ അവർ വളരെ ഉത്സുകരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4:24-31 വാക്യങ്ങളിലും റോമാലേഖനം 5:26 2 കൊരിന്ത്യർ 9:13 നമുക്കിത് കാണാവുന്നതാണ്. കൂട്ടായ്മയിൽ വ്യക്തമായി കിട്ടുന്ന ചില ആശയങ്ങൾ. കൂട്ടാളിത്തം ആത്മീയ വളർച്ചയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ദൈവമക്കൾ ദിവ്യസ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കണമെന്ന് 2 പത്രോസ് 1:4 പത്രോസ് നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ മ്ലേച്ഛമായ ബാബിലോണിന്റെ പാപങ്ങൾക്കും വിധികൾക്കും കൂട്ടാളികളാകാതെ അവളെ വിട്ടുപോരണമെന്നും വെളിപ്പാട് ദിവസം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നു. ദൈവികമായ കൂട്ടായ്മ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 1:9, 1 യോഹന്നാൻ 1:3 കാണുന്നു. കൃപയിലുള്ള കൂട്ടാളിത്തം, ഫിലിപ്പിലേഖനം 1:7 കാണുന്നു. വിശ്വാസിൻ്റെ കൂട്ടായ്മ നമ്മൾ കാണുന്നു. ഫിലോമൻ്റെ ലേഖനം 6-ാമത്തെ വാക്യം. സുവിശേഷത്തിലുള്ള പങ്കാളിത്തം, ഫിലിപ്പിലേഖനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തുവിലുള്ള കൂട്ടായ്മ, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക, കഷ്ടം സഹിക്കുക, മരിക്കുക, അവകാശം പ്രാപിക്കുക, കൂടെ വാഴുക എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. ഈ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് പങ്കാളികളാകുകയായിരുന്നു പൗലൂസ് ചെയ്തത്. പിന്നീടുള്ള ഒരു കൂട്ടായ്മ കത്രിമേശയിലുള്ള കൂട്ടായ്മ, കത്രിമേശുവിൽ ക്രിസ്തുവേശുവിനോടുള്ള കൂട്ടായ്മ. 1 കൊരിന്ത്യർ 10:16 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയുടെ കൂട്ടായ്മയാണ് ഇവിടെ ഈ വിഷയത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നത്. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ഫിലിപ്പിലേഖനം 2:1 വിശ്വാസി അനുഭവിക്കുന്ന ദിവ്യ സാന്നിധ്യവും നടപ്പും പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള കൂട്ടായ്മ. അടുത്തതായിട്ട് ഉള്ള കൂട്ടായ്മ വിശുദ്ധന്മാർ പരസ്പരമുള്ള കൂട്ടായ്മയാണ്. ക്രിസ്തുവേശുവിൻ്റെ കൂട്ടായ്മയിൽ നിരന്തരം വസിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ക്രിസ്തീയ ജീവിതം. ഫിലിപ്പിലേഖനം 4:2 ഫിലോമൻ്റെ ലേഖനം 17-ാമത്തെ വാക്യത്തിലും 2 കൊരിന്ത്യർ 8:23 നമ്മളത് കായ്ക്കുന്നു. പിന്നീടുള്ള ഒരു കൂട്ടായ്മ ഭൗതിക നന്മകളിലുള്ള കൂട്ടായ്മയാണ്. ഭാരങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തുകൾ പരസ്പരം നമ്മൾ പങ്കിടേണ്ടതാണ്. ഫിലിപ്പിലേഖനം 4:15 റോമർ 15:27 നമുക്കിത് കാണാനായിട്ട് കഴിയും. ഫിലിപ്പിയർ പൗലൂസിൻ്റെ വരവ് ചെലവ് കാര്യങ്ങളിൽ പങ്കുചേർന്നു. നാം സമ്പത്തുകളുടെ ഉടമസ്ഥരല്ല, ഗൃഹവിചാരകന്മാർ മാത്രമാണെന്നുള്ള കാര്യം ഈ തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. വേറൊരു കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഫിലിപ്പിലേഖനം 1:7 1 കൊരിന്ത്യർ 12:7 കൃപയ്ക്ക് കൂട്ടായ്മ. ആത്മീയ വരങ്ങൾ മറ്റുള്ളവർക്ക് ആയി ഉപയോഗിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ വരങ്ങൾ, കൃപകൾ, വരങ്ങളൊക്കെയും മറ്റുള്ളവരുടെയും ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വേറൊരു കൂട്ടായ്മയെക്കുറിച്ച് കാണുന്നത് എബ്രായ ലേഖനം 10:33 കഷ്ടങ്ങളിലുള്ള കൂട്ടായ്മ. മറ്റുള്ളവരുടെ കഷ്ടതകളെ സ്വമനസ ഏറ്റെടുക്കുക. ഇപ്രകാരമുള്ള സൃഷ്ടിപരമായ സുവിശേഷത്തിൻ്റെ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇനി 7-ാമത്തെ വാക്യം നോക്കാം. ഫിലിപ്പിലേഖനം 1:7 സുവിശേഷത്തെക്കുറിച്ച് ഫിലിപ്പ സഭയ്ക്കുണ്ടായിരുന്ന പരിഗണന നിമിത്തം താൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധന ചങ്ങലകളിലും സുവിശേഷത്തിൻ്റെ പ്രതിപാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അതിനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. അപ്പോസ്തലന്റെ ബന്ധനങ്ങളിലും സുവിശേഷ ഘോഷണത്തിലും കഷ്ടങ്ങളിലും പങ്കാളികളായ വിശ്വാസികൾ പൗലൂസിൻ്റെ പ്രവർത്തന മധ്യേ തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് പങ്കാളികളാണ്. കഷ്ടങ്ങളിലുള്ള പങ്കാളിത്തം പ്രായോഗിക നിലയിൽ അവർ വെളിപ്പെടുത്തി എന്നൊരു പ്രശംസനീയമാണ്. സുവിശേഷീകരണത്തിലെ 2 ഘടകങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രതിവാദവും സ്ഥിരീകരണവും. സുവിശേഷ സത്യങ്ങളെ വാക്കുകളാൽ സംരക്ഷിക്കുകയും ജീവിതത്താൽ സ്ഥിരീകരിക്കുകയും വേണം. സുവിശേഷം അറിയിക്കുന്ന ഏവരുടെയും കർത്തവ്യമാണ് വിശ്വാസം സംരക്ഷണം. പൗലൂസിൻ്റെ ബന്ധനങ്ങൾ ഒരിക്കലും തൻ്റെ അധരത്തെയും തൂലികയും ബന്ധിച്ചിട്ടില്ലായിരുന്നു. ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഊന്നൽ കൊടുത്തിരിക്കുന്നത് സുവിശേഷത്തിനാണ്. അത് എതിരാളികളെ തോൽപ്പിക്കുകയും വിശ്വാസികളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നാണ് ചില പരിഭാഷകൾ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നാണ് പൗലൂസ് പറയുന്നത്. അവരെ തന്നെ പൗലൂസ് ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നാണ് ശരിയായ ആശയം. പൗലൂസിന് അവരുടെ ഹൃദയത്തിലും അവർക്ക് പൗലൂസിൻ്റെ ഹൃദയത്തിലും ഏറ്റവും വിശേഷമായ സ്ഥാനമുണ്ടായിരുന്നു. സ്നേഹം സ്നേഹത്തെ ജനിപ്പിക്കുന്നു എന്നാണല്ലോ ആപ്തവാക്യം. ക്രിസ്തീയ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ ഉളവായ നേട്ടമല്ല, പ്രത്യുത ദൈവം നമ്മിൽ ചിലത് ചെയ്തതും നമ്മിലൂടെ പ്രവർത്തിക്കുന്നതുമാകുന്നു. 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പൗലൂസിൻ്റെ ഉത്തരവാദിത്വത്തെ എടുത്തു കാണിക്കുന്നു. നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. 8-ാമത്തെ വാക്യത്തിലെ തൻ്റെ ഒരു സ്നേഹപ്രകടനമാണ്, ഹൃദയത്തിൽ നിന്നും ഉളവായ ഒരു സ്നേഹപ്രകടനം. ക്രിസ്തുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ എത്രയധികം വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ക്രിസ്തുവിൻ്റെ ആർദ്രത എന്നതിന് ഉദരകോശങ്ങൾ അല്ലെങ്കിൽ കുടൽ എന്നാണ് വാച്യാർത്ഥം. ഉദരകോശങ്ങളെ തീക്ഷ്ണമായ വികാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായി ഗ്രീക്കരും വാത്സല്യത്തിൻ്റെ ഇരിപ്പിടമായി എബ്രായരും കരുതിപ്പോന്നു. വിശ്വാസികളുടെ ക്ഷേമം അറിയുവാനുള്ള പൗലൂസിൻ്റെ ആവേശവും അവരോടുള്ള തൻ്റെ ആഴമായ വാത്സല്യവുമാണ് ഈ വിഷയത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയ ആർദ്രതയോടെ ദൈവജനത്തെ കാണുവാൻ താൻ വാഞ്ചിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മാധ്യമമായിരുന്നു പൗലൂസ്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് റോമാലേഖനം 5:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നവൻ നാം ദൈവത്തെ അനുവദിക്കുമെങ്കിൽ അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും വളരുവാനും കഴിയും. ദൈവസ്നേഹത്താൽ നാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മുടെ പ്രവൃത്തികളെ വെളിപ്പെടുത്തേണ്ടതാണ്. റോമിൽ ബന്ധസ്ഥനായി കഴിയുന്ന പൗലൂസിനെ ശുശ്രൂഷിപ്പാൻ ഫിലിപ്പിയിൽ നിന്നും എപ്പഫ്രാദിത്തോസിനെ സഭ അവിടേക്ക് അയച്ചത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. സ്നേഹം ചിലവുള്ളതും ത്യാഗപരവുമായ ഒന്നാണ്. നിങ്ങൾ ഒരുവനെ സ്നേഹിക്കുന്ന പക്ഷം എന്ത് വില കൊടുത്തും അയാളോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തുകയും അദ്ദേഹത്തെ സഹായിപ്പാൻ വേണ്ടി എന്തും സഹിക്കുകയും ചെയ്യും. ഫിലിപ്പിയിലെ വിശ്വാസികളെ താൻ എത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി താൻ വിദൂരതയിൽ ആയതിനാൽ അവർക്ക് അറിയുവാൻ കഴിയില്ല. പക്ഷേ ദൈവം അത് പൂർണ്ണമായും അറിയുന്നു. ദൈവം എനിക്ക് സാക്ഷി, അഥവാ അവിടുന്ന് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് താൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലെ ചിന്തകളെ അറിയുന്ന സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മെ ഒരു പവിത്രമായ ജീവിതത്തിന് ആഹ്വാനം ചെയ്യുന്നു.